എന്റെ ദൈവമേ, പിന്നെന്താടി ഉണ്ടായത്?
ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അതുല്യ അതിശയത്തോടെ ആരോഹിയെ നോക്കി. പിന്നെ എന്തുണ്ടാവാൻ, കുറച്ച് പിള്ളേർ വന്ന് അങ്ങേരെ പിടിച്ചു മാറ്റി, പിന്നെ വഴക്കായി പ്രശ്നമായി, അവസാനം ഞങ്ങളുടെ കോളേജിൽ കൂടി പോകുന്ന വഴി സ്കൂളുകാരെ അടച്ചു, പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്ന ഇവിടെ വച്ചാണ്. താടിക്ക് കൈയും കൊടുത്ത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ആരോഹി പറഞ്ഞു,
പൊന്നു മോളെ, നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നോ?
എന്തായാലും നീ ഭാഗ്യവതിയാണ്. അതുല്യ ഒരു കളിയാക്കിയ ചിരിയോടെ പറഞ്ഞു,
എന്ത്?
ഈ കോളേജിലെ സകല പെൺകുട്ടികളുടെയും രോമാഞ്ച കഞ്ചുകമായ ആരോചേട്ടന്റെ വായിൽ നിന്നും ഐ ലവ് യു കേട്ടില്ലേ? ഈ കഥകളെങ്ങാനും കോളേജിൽ അറിഞ്ഞ എല്ലാവരും നിന്നെ പ്രാഗി കൊല്ലും. ഓ, അസൂയാലുകളുടെ പ്രാക്കൊന്നും നമുക്ക് ഏൽക്കില്ല മോളെ. ആരോഹി വീണ്ടും അവളുടെ ബുക്കെടുത്ത് നോട്ടെഴുതാൻ തുടങ്ങി.
നീ ആരു? എന്നാലും നിനക്ക് ആരോചേട്ടനോട് പ്രേമം തോന്നിയില്ലേ?
അതുല്യ ഒരു കണ്ണടച്ചുകൊണ്ട് ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു. പ്രേമം മണ്ണാങ്കട്ട, നീ ഒന്ന് പോയേ, ആരോഹി പുച്ഛത്തോടെ പറഞ്ഞു.
ഡി, ഒരു ഡൗട്ട് കൂടി.
എന്നാടി? ആരോഹി അരിശത്തോട് ചോദിച്ചു.
നിനക്ക് ദേവിചേട്ടനെ അറിയാലോ, അതെങ്ങനെയാ?
ഡി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഓണ സെലിബ്രേഷൻ കഴിഞ്ഞു പോയപ്പോ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന റെഡ് കളർ ഷർട്ട് ഇട്ട ചേട്ടൻ, അതാണ് ദേവിചേട്ടൻ.
ആഹാ, സൈഡ് റോൾ ആയിരുന്നോ?
ഞാൻ കരുതി ഇനി ഒരു ട്രയാംഗിളിൽ ലവ് സ്റ്റോറി ആയിരിക്കുന്നു. മോൾ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയേ. അതുല്യെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ആരോഹി പറഞ്ഞു,
ആരു?
സൗമ്യമായി വിളിച്ചുകൊണ്ട് അതുല്യ ആരോഹിയുടെ അടുത്തേക്കിരുന്നു. എന്താ മോളെ, പതിവില്ലാത്ത പേഴ് സോപ്പിന്റെ സുഗന്ധമൊക്കെ പരക്കുന്നുണ്ടല്ലോ.
സോപ്പൊന്നല്ല പെണ്ണെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ഉത്തരം തരുമോ?
ചോദിച്ചോ.
അതെ, ലൈഫ് പാർട്ട്നറെ കുറിച്ച് നിനക്കുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്?
അതുല്യയുടെ ചോദ്യം കേട്ടതും ആരോഹി ഒരു നിമിഷം സ്തബ്ധയായി. അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. അവളുടെ മുഖത്തെ മിന്നിമായുന്ന വികാരങ്ങൾ അതുല്യ ശ്രദ്ധിക്കുമെന്നായപ്പോൾ ചിരിയുടെ മുഖംമൂടി അവൾ അണിഞ്ഞു.
അതെ, ഞങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും ഒന്നായിരിക്കണം, അതായത് ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് ഹോബി, അങ്ങനെ അങ്ങനെ എല്ലാം ഒന്നായിരിക്കണം.
പെട്ടെന്ന് ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം.
മറ്റാരെക്കാളും അധികം എന്നെ സ്നേഹിക്കണം. പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കർണൻ്റെ കവചകുണ്ടലം പോലെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണം. ആ നെഞ്ചിൻ ചൂടിൽ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം മറക്കണം.
പറഞ്ഞു തീരുമ്പോൾ എന്തുകൊണ്ടോ ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
എന്റെ പൊന്നോ, ആ ഹതഭാഗ്യൻ ആരാണാവോ?
അതുല്യ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.
എല്ലാം ഇവൻ ഒറ്റയത്തും കാരണം ഉണ്ടായത്.
വലിയ ക്ലാസ് മുറിയുടെ അവസാന ഭാഗത്തായിട്ടിരിക്കുന്ന ഡെസ്കിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആരോ നിഖിലിന് നേരെ ചൂടായി. അവന്റെ സംസാരം കേട്ട് ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളും അങ്ങോട്ടേക്ക് നോക്കി. PG ക്ലാസ് ആയതിനാൽ വിദ്യാർത്ഥികൾ കുറവാണ്. ഭിത്തിയോട് ചേർന്നുള്ള വലിയ ബ്ലാക്ക് ബോർഡിൽ ഡേറ്റും ദിവസവും ക്ലാസ്സും എല്ലാം കൃത്യമായി വളരെ ഭംഗിയോടെ എഴുതിയിരിക്കുന്നു. മുകളിലെ നിലയിലായതിനാൽ മുകൾ ഭാഗം ഓടാൻ പാകിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കായി പട്ടിക വെച്ച് കൃത്യമായ ഗ്യാപ്പിൽ ഫാനും ട്യൂബ്ലൈറ്റും തൂക്കിയിരിക്കുന്നു. ആരോ, നിഖിൽ, ഫൈസൽ, അജു, പവൻ, ഇവർ അഞ്ചുപേരുമാണ് ഉറ്റ കൂട്ടുകാർ. നിഖിലും ആരോവും കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഡിഗ്രി കാലഘട്ടം മുതലേ തുടങ്ങിയതാണ്. അജുവിൻ്റെയും പവൻ്റെയും നിർബന്ധപ്രകാരം കഴിഞ്ഞുപോയ കഥകൾ, അതായത് ആരോഹിയും ആരോവും തമ്മിലുള്ള യുദ്ധം പറഞ്ഞു കൊടുക്കുകയായിരുന്നു നിഖിൽ. അവസാന ബെഞ്ചിലാണ് ആരോവിൻ്റെയും കൂട്ടാളികളുടെയും സ്ഥാനം. മിക്ക ദിവസങ്ങളിലും അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ക്ലാസ്സിൽ കയറുന്ന പോലും.
ആ, ഇനിയിപ്പോ എന്റെ മണ്ട കൂടി കയറ്, ഞാൻ നിന്നോട് പെറ്റുവെച്ചതേ ഏതൊരു പെണ്ണിനെ വളച്ചു കാണിക്കുന്നതാണ്, അല്ലാതെ ആ ഭദ്രകാളിയുടെ അടുത്ത് പോയി ഐ ലവ് യു പച്ചക്കിളി എന്ന് പറയാനല്ല.
നിഖിലും ആരവിനെതിരെ ആഞ്ഞടിച്ചു.
അവന്റെ ഒരു ബെറ്റ്, അത് പറഞ്ഞു കഴിഞ്ഞ നേരെ നോക്കിയത് ആ ഭദ്രാളിയുടെ മുഖത്തേക്കാണ്. അത് അവളെ തന്നെ അങ്ങ് വളക്കാന്ന് കരുതിയത്. ഒരൈ ലവ് യു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പുന്നാര മോള് എന്നെ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി. അവളുടെ അമ്മൂമ്മയുടെ ഒരു പ്രപ്പോസല്. ആരോ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ഡെസ്കിലിടിച്ചു. എന്റെ ഈശോയെ, ഈ പൂതിനെയാണോ ആദ്യത്തെ ദിവസം ലൈം വലിക്കാനായി ഞാൻ നോക്കിയത്? അവളെന്റെ പപ്പും കൂടിയും പറിക്കാഞ്ഞത് എന്റെ ഭാഗ്യം. പവൻ താടി കയ്യും കൊടുത്തുകൊണ്ട് ദയനീയതയോടെ പറഞ്ഞു. എന്നോട് ഈ കാര്യം നിഖിൽ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും പെണ്ണ് പൊളിയാ, പറഞ്ഞുകൊണ്ട് ഫൈസൽ ആരവിനെ നോക്കി. പൊടുന്നനെ എന്തോ ആലോചിച്ച പോലെ പവൻ ചാടി എഴുന്നേറ്റു.
ഡാ അളിയാ, ദേവു ആ ഭദ്രകാളി തമ്മിൽ എങ്ങനെയാ പരിചയം?
എനിക്കതിനെ അറിയാനാ, നീ അവനോട് തന്നെ ചോദിക്ക്.
ദേഷ്യത്തോടെ ആരോ ക്ലാസ്സിന് വെളിയിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ കോളേജിലെ വാഗമര ചുവട്ടിലെ സിമെന്റിൽ തീർത്ത ബെഞ്ചിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോഹി. കോളേജിനുള്ളിൽ അടിയും വഴക്കുമെന്ന് വിളിച്ചോതാത്ത തികച്ചും ശാന്തമായ അന്തരീക്ഷം. ചുറ്റിനും വലിയ വലിയ മരങ്ങളും ചെടിയുമെല്ലാം ഭംഗിയായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഓരോ മരച്ചുവട്ടിലും വിശ്രമിക്കാനായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കുട്ടികൾ അവരുടെ കൂട്ടുകാരുമൊത്തിരിക്കുന്നു. അതിനിടയ്ക്കിടയ്ക്കായി നാണത്തോടെ സംസാരിക്കുന്ന ഇണക്കുരുവികളെയും കാണാം. കോളേജിന്റെ കവാടം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായി തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേകം പാർക്കിംഗ് സ്പേസ് ആണുള്ളത്.
ഹലോ ആരോഹി,
പെട്ടെന്ന് ആരോ വിളിക്കുന്ന കേട്ട് അവൾ തല ഉയർത്തി നോക്കി. ആഹാ, ദേവിചേട്ടനോ? അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ബുള്ളറ്റിന്റെ താക്കോൽ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ദേവ് അവളുടെ കൂടെ ഇരുന്നു. ചുവന്ന കളറിൽ നീലവരകളുള്ള ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടുമാണ് വേഷം. ചേട്ടനെപ്പോഴും ഈ റെഡ് കളർ ഷർട്ടേ ഉള്ളോ? എല്ലാവരും എന്നോട് ഇത് ചോദിക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണല്ലോ, അതുകൊണ്ട് എപ്പോൾ ഡ്രസ് എടുക്കാൻ പോയാലും ഈ കളർ എടുത്തുകൊണ്ട് വരും. ആഹാ, അപ്പോൾ സെയിം പിച്ച്, എൻ്റെ ഈ ഫേവറേറ്റ് കളർ റെഡാണ്. സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ പിച്ചിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ ആ അടുത്തുള്ള ഇടപെടൽ കണ്ട് അവനിലും സന്തോഷമുണ്ടായി. വന്നോടെ തന്നെ പ്രശ്നം തുടങ്ങിയ? യാതൊരുവിധ മുഖവരെയും കൂടാതെ ദേവ് അവളോട് ചോദിച്ചു. എന്ത് പ്രശ്നം? ആരുമായുള്ളതാണോ? ആ അതെ അതെ. ആ അത് ഇന്നും നിലയും തുടങ്ങിയതല്ലോ. അല്ല, ഇതൊക്കെ ചേട്ടനെങ്ങനെ അറിഞ്ഞു? അവൾ സംശയത്തോടെ ചോദിച്ചു. ബെസ്റ്റ്, ഈ കോളേജിൽ ഇനി അറിയാനായിട്ട് ബാക്കി ആരുമില്ല. ഇവിടുത്തെ ജാൻസി റാണിയായി എല്ലാവരും ഇയാളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ദേവ് പറയുന്നു കേട്ട് ആരോഹി ചിരിച്ചു. ബൈക്ക് പാർക്ക് ചെയ്ത് താക്കോൽ വിരലിട്ട് കറക്കിക്കൊണ്ടുവരുന്ന ആരവിനെ കണ്ടതും ആരോഹിയുടെ ചിരി മങ്ങി. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് അവൻ്റെ വേഷം. ആർക്കോ വേണ്ടി കൊണ്ടുവരുന്ന പോലെ തോളിലൊരു ബാഗുമുണ്ട്. അവരെ ഇടം കണ്ടാൽ നോക്കി പുച്ഛത്തോടെ അവൻ ക്ലാസ്സിലേക്ക് പോയി. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ലേ ഡിഗ്രിക്ക് പഠിച്ച്, എന്നിട്ട് എന്താണ് ഇത്ര ശത്രുത? ആരോഹി ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആരോഹി, നടന്നു പോകുന്ന ആരവിനെ നോക്കിക്കൊണ്ട് ദേവ് പറഞ്ഞു. ക്ലാസ്സിലേക്കുള്ള ഇടനാഴിയിലൂടെ നടക്കുമ്പോഴെല്ലാം ആരോഹി ചിന്തയിലായിരുന്നു. എന്തിൻ്റെ പേരിലാവാം ആരവും ദേവും തമ്മിൽ ഇത്രയും ശത്രുത? അവരുടെ സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നിങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പച്ചക്കളറിലെ പെയിൻ്റ് അടിച്ച മരത്തൂണുകൾ ചാരി വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി നിൽപ്പുണ്ടായിരുന്നു. മിക്കവരും തമാശയിൽ മുഴുകിയിരുന്നു. ചിലരാവട്ടെ ബുക്കുമായി മൽപ്പിടുത്തം നടത്തുന്നു. ഇതിലൊന്നും പെടാത്ത രീതിയിൽ കുറച്ച് ആൺകുട്ടികൾ വാഗമരച്ചുവട്ടിലിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുന്നു. ആരോഹി ചിന്താമഗ്നയായി ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
ഡീ, നീ ഇത് ഏത് ലോത്താ പെണ്ണേ?
അതുല്യ ആരോഹിയുടെ തലയിൽ കൂട്ടിക്കൊണ്ട് ചോദിച്ചു.
ആ അത്തു, എനിക്ക് നല്ലപോലെ വേദനിച്ചു കേട്ടോ.
ഇടം കൈകൊണ്ട് അവൾ തലയിൽ തടവി. പിന്നെ നിന്നെ ബോധമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി ഒരെണ്ണം തന്ന്.
ഒന്ന് പോയടി,
പിണക്ക് അഭിനയിച്ചുകൊണ്ട് ആരോഹി ബെഞ്ചിലേക്കിരുന്നു.
അയ്യോടാ, എന്റെ ചക്രമുത്ത് പിണങ്ങിയോ?
ചേച്ചി ചുമ്മാ പറഞ്ഞല്ലേ മുത്ത്.
എന്താണ് എന്റെ കുട്ടിക്ക് ഇത്രയും ചിന്ത?
ആരോഹിയുടെ താടിക്ക് പിടിച്ചുകൊണ്ട് അതുല്യ ചോദിച്ചു. ആരോഹി രാവിലെ ദേവിനെ കണ്ട സംഭവങ്ങളും അവൻ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം അതുല്യോട് പറഞ്ഞു.
എന്റെ ഈശോയെ, അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നോ?
അതുല്യ അതിശയത്തോടെ ചോദിച്ചു.
അതല്ലേ ഞാൻ നിന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞ്.
അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ലടി.
എന്നാലും അതിനുമാത്രം എന്തായിരിക്കും അവർക്കിടയിൽ നടന്നിട്ടുണ്ടാവുക?
ആ എനിക്കെങ്ങനെ അറിയാനാ?
നമുക്ക് ദേവിച്ചേട്ടനോട് ചോദിച്ചാലോ? നീ ചോദിച്ചാ പറയും.
അതുല്യയുടെ ഉള്ളിൽ ആകാംക്ഷ വർദ്ധിച്ചു. അന്നേരം ചോദിച്ചപ്പോഴേക്കും ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നു. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു വാങ്ങണം. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതുല്യയും ആരോഹ്യം ദേവിനെ തിരക്കിറങ്ങി. ലൈബ്രറിയുടെ അടുത്താണ് ക്യാൻറ്റീൻ. ഊണിൻ്റെ സമയമായതുകൊണ്ട് ക്യാൻറ്റീൻ പരിസരത്ത് എവിടെയെങ്കിലും ദേവ് കാണുമെന്ന പ്രതീക്ഷയിൽ അവർ അങ്ങോട്ടേക്കാണ് പോയത്.
ദേവേട്ടാ,
ആരോഹി വിളിച്ചത് കേട്ടതും ദേവ് ഞെട്ടി സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. ശേഷം കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ വരുന്ന കണ്ടവും അതുല്യ മാറി നിന്നു.
എന്തുപറ്റി?
അവൻ സംശയത്തോടെ അവിടെ നോക്കി.
അല്ല ചേട്ടാ, രാവിലെ പറയാന്ന് പറഞ്ഞ്.
ആഹാ, അതിനായിരുന്നു. എന്താടോ ഞങ്ങളുടെ കാര്യം അറിയാൻ ഇത്രയും ക്യൂരിയോസിറ്റി?
എനിക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തീർക്കണം, അല്ലെങ്കിൽ സമാധാനത്തോട് ഉറങ്ങാൻ പറ്റില്ല.
ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാനതുപോലെ തന്നെയാണ്. ദേവും ആരോഹിയും അടുത്തുള്ള മരത്തണലിലേക്കിരുന്നു.
ഇനി പറ ചേട്ടാ, എന്താ പ്രശ്നം?
ആരോഹി ആകാംക്ഷയോട് ചോദിച്ചു. പ്രശ്നം വളരെ സിമ്പിളാണ് ആരോഹി. പെണ്ണ്.
പെണ്ണോ?
അവൾ അതിശയത്തോടെ ചോദിച്ചു. ആ, ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ഗ്രീഷ്മ എന്നൊരു പെണ്ണിനെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു വർഷത്തോളം പ്രേമിച്ചു. അവളും ഞാൻ നല്ല ഫ്രണ്ട്സായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സംശയമായി. പിന്നെ അവൻ്റെ ദേഷ്യം നല്ലപോലെ അറിയാലോ. ഒരു ദിവസം ഭയങ്കര വഴക്കായി. അന്ന് ഞാൻ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചു. ദേവ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു.
അത് കൊള്ളാലോ, എന്നിട്ടിപ്പോൾ ആ ഗ്രീഷ്മയുടെ?
അവൾ പഠിത്തം നിർത്തിപ്പോയി. എവിടാണ് എന്തോ? ദേവ് തൻ്റെ കൈമലത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
അതിനുശേഷം നിങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ലേ?
ഇല്ലടോ, അവൻ്റെ സ്വഭാവം ശരിക്കും ഇയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്. വെട്ടൊന്ന് തുണ്ട് രണ്ട്, അതാ പോളിസി. ഞാനെങ്ങാനും മിണ്ടാ ചെന്ന എന്നെ കുത്തി മലർത്തു. വിഷമം കലർന്ന പുഞ്ചിരിയോടെ ദേവ് ആരോഹിയെ നോക്കി.
എല്ലാം ശരിയാവും ചേട്ടാ, വിഷമിക്കാതെ.
ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലടോ. പിന്നെ അവൻ്റെ മുമ്പിൽ ആളാവുന്ന കുറച്ചേര്. അവന് ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ പ്രാന്തന. ദേവിൻ്റെ വാക്കുകൾ കേട്ട് ആരോഹി ഒന്ന് ഭയന്നു.
എന്നാൽ ഞാൻ പോട്ടെ ചേട്ടാ, പോയി ഫുഡ് കഴിച്ചോ.
ആരോഹി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു.
ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ ഇയാള്?
ഇല്ല, ഞാൻ ഹോസ്റ്റലിലല്ലേ. അവിടുത്തെ ഫുഡൊന്നും ശരിയാവാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് അതുല്യ എനിക്കും കൂടിയുള്ള പൊതി എടുക്കുന്നുണ്ട്.
എന്നവ നമുക്ക് ക്യാൻ്റി പോയി എന്തെങ്കിലും കുറിക്കാം.
അയ്യോ വേണ്ട ചേട്ടാ, അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ.
ആ അതുല്യം വിളിക്കടോ, ഇന്ന് എൻ്റെ വക ചെലവ്. അത് കഴിഞ്ഞ് ആ പൊതിച്ചോറ് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം,
ദേവ് ചിരിയോടെ പറഞ്ഞു. ഉച്ചയ്ക്ക് ക്യാൻ്റീനിൽ ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു ആരവും ഗ്യാങ്ങും. എല്ലാ ദിവസവും ആരെങ്കിലും രണ്ടുപേര് പൊതി കെട്ടി കൊണ്ടുവരും, അതെല്ലാവരും കൂടി കൈയിട്ട് വാരി തിന്നു. അതാണ് അവരുടെ ഗ്യാങ്ങിലെ നിയമം. ഇന്നത്തെ ഊഴം ഫൈസലിൻ്റെയും ആരവിൻ്റെയും ആയിരുന്നു. ഒരു ഡെസ്കിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് ബെഞ്ചിട്ട് ഡെസ്കിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ച് അവർ കൊണ്ടുവന്ന രണ്ട് പൊതിയും അഴിച്ചു വെച്ചു. വാഴയിലിൽ പൊതിഞ്ഞ തൂവെള്ള ചോറിൻ്റെ സൈഡിലായി ചുട്ടരച്ച ചമ്മന്തിയും തേങ്ങയും സവാളയും പച്ചമുളകും ഇട്ട് മുട്ട പൊരിച്ചതും പയർ തോരനും അഞ്ചാറ് കഷ്ണം മീൻ പൊരിച്ചതും വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ സൈഡിലായി വലിയൊരു ടിന്നിൽ മോര് കാച്ചിയതും. ഇത്രയുമാണ് ആരവിൻ്റെ പൊതിയിലുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴേ എല്ലാവരുടെയും വായു വെള്ളമൂറി. അടുത്തുള്ള ഫൈസലിൻ്റെതായിരുന്നു. കുത്തിരിച്ചോറും ഇറച്ചിക്കറിയും ഓമയ്ക്കാ തോരനും ചിക്കൻ ഫ്രൈയും കൂടെ ടിന്നിലായി കാന്താരിയും കണ്ണിമാങ്ങയും കൂടെ ഉപ്പിലിട്ടതും. എല്ലാവരും ആക്രാന്തത്തോടെ രണ്ട് പൊതികൾ ഒന്നാക്കി എല്ലാം കൂടി കൂട്ടിക്കുഴച്ചു. ആരോ മോരിൻ്റെ കുപ്പി തുറക്കാനായി തുനിഞ്ഞു. ഉപ്പിലിട്ട കണ്ണിമാങ്ങയുടെ അടപ്പ് തുറന്ന് അതിൽ നിന്നൊരു പച്ചക്കാന്താരി പവനെടുത്തു.
ഡാ ഫൈസലെ, നിന്റെ വീട്ടിൽ പച്ചക്കാന്താരി ഉള്ളോ? ചുവന്ന കാന്താരി ഇല്ലേ?
ആരവിനെ ഇടങ്ങണ്ണാൽ നോക്കിക്കൊണ്ട് പവൻ പറഞ്ഞതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി.
ആ സാരല്ല, എനിക്ക് പച്ച ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ആരവിനും പച്ച ഭയങ്കര ഇഷ്ടാ. അല്ലേടാ പച്ചക്കിളി.
കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവന് കൂട്ടുകാരിട്ട ഓമനപ്പേരാണ് പച്ചക്കിളി.
ഡാ ഫൈസലെ, നീ മനഃപൂർവ്വം അവനെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ ഈ പച്ചക്കാന്താരി?
ഒരു കാന്താരി കടിച്ചുകൊണ്ട് നികിൽ പറഞ്ഞതും പവൻ ആരവിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആരവ് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു.
ആരാണ് നിന്റെ പച്ചക്കിളി? അളിയ, നീ ദേഷ്യപ്പെടാതെ, ഞങ്ങൾ ചുമ്മാ വിളിച്ചല്ലേ, നീ ഇരുന്ന് കഴിക്കാൻ നോക്ക്.
ഫൈസൽ അവനെ സമാധാനപ്പെടുത്താനായി പറഞ്ഞു.
ഡാ ഇനിയെന്നാ അങ്ങനെ വിളിക്കരുത് കേട്ടല്ലോ,
ആരോ ഒരു താക്കീതോടെ പറഞ്ഞു.
പച്ചക്കിളി!
ശബ്ദമുയർത്തി ആരവിനെ നോക്കി വിളിച്ചുകൊണ്ട് പവൻ വെളിയിലേക്ക് ഓടി. ക്യാൻറ്റീനിൽ എല്ലാവരും അവരെ നോക്കി.
പച്ചക്കിളി, നിന്റെ അമ്മൂമ്മയുടെ പുല്ലേ!
ആരോ ദേഷ്യത്തോടെ ആ മോരിന്റെ കുപ്പി പവനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. പക്ഷേ അവന്റെ ലക്ഷ്യമൊന്ന് തെന്നിമാറി ദേവിനും അതിലേക്കൊപ്പം വരുന്ന ആരോഹിയിലേക്ക് പതിഞ്ഞു. മോരിൽ ഫേഷ്യൽ ചെയ്ത് നിൽക്കുന്ന ആരോഹിയുടെ മുഖം കണ്ടതും അവന് ചിരിയടക്കാനായില്ല. എന്താണ് നടന്നതെന്ന് വിശ്വസിക്കാനാവാതെ അവൾ തൻ്റെ ഡ്രസ്സിലേക്കും കഴുത്തിലേക്കും നോക്കി നിന്നു. അവളുടെ മുഖത്തും ഡ്രസ്സിലും കഴുത്തിലും മുടിയിലുമെല്ലാം മോരി പറ്റി. ആരവിൻ്റെ ഗ്യാങ്ങും ബാക്കിയുള്ളവരും അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആരവ് ഇതേപോലെ ചിരിക്കുന്ന ഇതുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചിരി സഹിക്കാൻ വയ്യാതെ അവൻ കൈകൾ കൊണ്ട് വയറ് അമർത്തിപ്പിടിച്ച് ഡെസ്കിലേക്ക് കുനിഞ്ഞു നിന്നു. ദേവിൻ്റെ കണ്ണുകളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. ആരവിൻ്റെ അടുത്തേക്ക് പോകാനായി തുനിഞ്ഞ അവനെ ആരോഹി തടഞ്ഞു.
മോളെ നീങ്ങുവാ.
അതുല്യ അവളെ വിളിച്ചുകൊണ്ടുപോകാനായി തുനിഞ്ഞു. അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവൾ ആരവിന് നേരെ നടന്നു. അവളുടെ തൻ്റെ അടുത്തോടെയുള്ള നടത്തം കണ്ടതും കാഴ്ചക്കാരുടെ എല്ലാം മുഖത്ത് ചിരിമങ്ങി. ഇനി എന്ത് നടക്കുമെന്നുള്ള ആകാംക്ഷയായി. ഫൈസലിൻ്റെയും മജുവിൻ്റെയും നിഖിലിൻ്റെയും മുഖത്ത് ആകാംക്ഷയും ടെൻഷനും ഒരുപോലെയുണ്ടായി. കഥകിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പവൻ്റെ കാറുകൾ വിറക്കാൻ തുടങ്ങി. ആരോ അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഹി അവൻ്റെ മുമ്പിൽ ചെന്ന് കൈകെട്ടി നിന്ന് ആ ചിരി കണ്ടുകൊണ്ടിരുന്നു. അവിടെ ആ നിൽപ്പ് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഫൈസൽ ആരവിനെ വിരൽ കൊണ്ട് തോണ്ടി വിളിച്ചു. അവൻ പതിയെ തല ഉയർത്തി. തൊട്ടുമുമ്പിൽ അവളെ കണ്ടതും അവൻ വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
ഇപ്പോഴാ നീ കൂടുതൽ സുന്ദരിയായത്,
ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് മുഖം അവൻ്റെ നെഞ്ചിലേക്ക് തുടച്ചു. അവിടെ നിന്ന് എല്ലാവരും സ്തബ്ധരായി. ആരോ അടക്കം അവൻ്റെ വെള്ള ഷർട്ടിലേക്ക് അവളുടെ മുഖത്ത് പറ്റിയ മോര് മുഴുവൻ തുടച്ചു. കയ്യിൽ പറ്റിയിരിക്കുന്ന മോര് അവൻ്റെ മുഖത്തേക്കും തേച്ചു. ഇപ്പോൾ അവൻ്റെ മുഖവും ഡ്രസ്സും എല്ലാം മോരായി. അവനിൽ നിന്നും അകന്നു മാറി കൈകെട്ടി അവനെ നോക്കിക്കൊണ്ട് അവൾ ചിരിക്കാൻ തുടങ്ങി. ആരവിൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു. അവൻ്റെ ദേഷ്യം മുഴുവൻ അവൻ ആ പിടിയിൽ തീർത്തു. വേദന കൊണ്ട് ആരോഹിയുടെ കണ്ണ് കലങ്ങി.
പുന്നാര മോളെ, ഇതിനെനിക്ക് മറുപടി തരാൻ അറിയാൻ വയ്യായിട്ടല്ല, നീ ഒരു പെണ്ണായിപ്പോയി. ഈ നാട്ടിലെ കേസും കോടതിയെല്ലാം നിനക്ക് അനുകൂലമായിപ്പോയി. ഇപ്പൊ നീ ചെയ്തതിന് ഞാൻ മറിച്ചെന്തിനു ചെയ്ത, അത് നാളെ പീഡനായിട്ട് മാറും. ഭയം കൊണ്ടല്ല, എന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ ജയിക്കുന്നത്.
ആരോ
ദേവ് ദേഷ്യത്തോടെ അവർക്കിടയിലേക്ക് വന്നു. ആരോ അവനെ നോക്കി തന്റെ ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ചു.
എന്റെ മോളോട് മര്യാദക്ക് നിൽക്കാൻ പറഞ്ഞോണം, വെറുതെ എന്റെ സ്വഭാവം എടുപ്പിക്കരുത്. അങ്ങനെ എടുത്താ അത് ഇവൾക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. സമയം കിട്ടുമ്പോൾ എൻ്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു കൊടുത്തേര് പുതിയ കൂട്ടുകാരിക്ക്.
ആരോഹിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് അവള് ദേവിൻ്റെ നേരവൻ തള്ളിയിട്ടുകൊണ്ട് ഡെസ്കിലേക്കിരുന്ന്
കണ്ണിമാങ്ങ പാത്രത്തിൽ നിന്ന് കണ്ണിമാങ്ങ എടുത്ത് കഴിക്കാൻ തുടങ്ങി. താഴേക്ക് വീഴാൻ പോയ ആരോഹിയെ ദേവ് പിടിച്ചു നിർത്തി. ചുറ്റിനും എല്ലാവരും ആരോഹിയെയും ആരവിനെയും അതിശയത്തോടെ നോക്കി നിന്നു.
എന്ത് നോക്കി നിൽക്കൂടെല്ലാം, കഴിക്കാൻ നോക്കുവന്ന്
ആരോ പറയുന്നു കേട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആരോഹിയുടെ കാലുകൾ ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ആരോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കറികളെല്ലാം കുഴച്ച് ഉരുളുരുട്ടി ചോറ് വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും ആരോഹിയുടെ കൈകൾ അത് തട്ടിക്കളഞ്ഞു.
കഴിക്കുന്ന ചോറ് തട്ടിക്കളഞ്ഞോടി,
അവന്റെ എച്ചിൽ കൈ അവളുടെ കരണത്ത് പതിഞ്ഞു.
വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ നീ എന്നെ തലയിൽ കയറി ചവിട്ടിതാണോ കളിക്കുന്നോ? നിന്റെ വീട്ടുകാരുടെ പണത്തിന്റെ കൊഴുപ്പ് ആഹാരത്തിനോട് കാണിച്ചാ, ഒരിക്കൽ നീ രണ്ടു വറ്റിനു വേണ്ടി കരിയടി നോക്കിക്കോ, ഇറങ്ങിപ്പോടി.
ആരോ ദേഷ്യത്തോടെ അവന്റെ മുന്നിൽ നിന്ന് അവളെ തള്ളി മാറ്റി. ആരോഹി ഒന്നും മിണ്ടാതെ തന്റെ കൈകൾ കൊണ്ട് വലതുകരം പൊത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പക ആളിക്കത്തി. ആരവിന്റെ ബൈക്ക് വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. വണ്ടി പാർക്ക് ചെയ്ത് കണ്ണിലെ ഗ്ലാസ് മാറ്റി ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൻ മുത്തശ്ശൻ മാവിൻ ചുവട്ടിൽ അവനെ കാത്തിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. കോളേജിൽ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. നടന്നു പോകുന്ന മിക്ക പെൺകുട്ടികളുടെയും കണ്ണുകൾ ആരവിൽ തന്നെയായിരുന്നു. അവൻ ആരെയും മൈൻഡ് ചെയ്യാൻ നടന്നു.
ഭദ്രകാളി വന്നോ?
ആരോ നിഖിലിനോടും മറ്റുള്ളവരോടും ചോദിച്ചു.
ഇതുവരെ വന്നില്ലടാ, ഞാനിവിടെ കളക്ഷൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു.
വഴിയിലൂടെ പോകുന്ന ഓരോ പെൺകുട്ടികളെയും ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് പവൻ പറഞ്ഞു.
ആ ഇവന്റെ വായി നോട്ടം കൊണ്ട് ആര് എപ്പു വന്നു എന്നൊക്കെ കിറു കൃത്യമായിട്ട് അറിയാം.
അജു പവന്റെ തോളിത്തട്ടി അഭിനന്ദിച്ചു.
ഡാ നീ എന്തിനാ അവളെ തിരക്കുന്നത്? ഇന്നത്തെ പ്രശ്നമൊന്നും പോരായോ?
നിഖിൽ ആദ്യോട് ആരവിനെ നോക്കി. അവൾക്കൊരു ഡോസ് കൂടെ കൊടുക്കാനുണ്ട്, അത് കിട്ടി അവളുടെ പ്രശ്നമെല്ലാം തീരും. ഷർട്ടിന്റെ കൈ മുകളിലേക്ക് തിരികെ വെച്ച് ഗൂഢ മന്ദസ്മിതത്തോട് ആരോ പറഞ്ഞു.
അളിയ വേണ്ട, ഇന്നലെ നടന്ന സംഭവം ആ പ്രിൻസിപ്പൽ പിള്ളേച്ചനെ അറിയാതിരുന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. ഇനി നീ ആയിട്ടൊരു പ്രശ്നത്തിനും പോകണ്ട.
ഫൈസൽ ആരവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു.
ഹലോ
ഫൈസൽ പറഞ്ഞൊന്നും കേൾക്കാതെ ആരോ അവരുടെ മുന്നിൽ കൂടി അതുലയോടൊപ്പം നടന്നു പോകുന്ന ആരോഹിയെ കൈകൂട്ടി വിളിച്ചു. അവനെ കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. അതുല്യ പേടിച്ചു വിറക്കാൻ തുടങ്ങി.
ആരു വേണ്ട, നീ വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം.
അതുല്യ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു.
നീ മാറടി, ഇവനെയൊക്കെ പേടിച്ചിരിക്കാൻ എനിക്ക് മനസ്സില്ല.
അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ആരോഹി മുന്നോട്ട് നടന്നു. അവൾ നടന്നു വരുന്ന കണ്ടതും ആരവിന്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു കയറി.
ഈശ്വര, ഇനി എന്തൊക്കെ നടക്കും എന്തോ?
പവൻ നിഖിലിനോടും അജുവിനോടായി പറഞ്ഞു. ആരോഹി അവന്റെ അടുത്തേക്ക് നടക്കുന്ന കണ്ടതും എല്ലാവരും അവിടെ തന്നെ നിന്നു.
ഡാ സൂക്ഷിച്ചു നോക്കിക്കോ, ഇപ്പൊ ഒരു അടി കാണാം.
കൂട്ടത്തിൽ നിൽക്കുന്ന കുട്ടികൾ പരസ്പരം പറഞ്ഞ് ചിരിച്ചു. സുഖല്ലേ ആരോഹ്യ മോള്, കവിളില് നീരുവല്ലോ ഉണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ ആരോ ചോദിച്ചു.
എന്തിനാ വിളിച്ചേ?
അവന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ താല്പര്യമില്ലാത്ത പോലെ ദൂരേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.
മോൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഈ കോളേജിൽ, അതൊന്ന് പഠിപ്പിച്ചു തരാനായിട്ടാണ് ഏട്ടൻ വിളിപ്പിച്ച്.
അവൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി.
നീ ഇത് എന്നുള്ള പുറപ്പെടാണ്?
നിഖിൽ അവന്റെ അടുത്തേക്ക് എന്നു. ആരോ തന്റെ കൈ ഉയർത്തി അവൻ തടഞ്ഞു. എന്നിട്ട് ആരോഹിയെ നോക്കി.
ഈ കോളേജിൽ പുതുതായി വരുന്ന എല്ലാവരെയും റാഗ് ചെയ്യാനുള്ള അധികാരം സീനിയേഴ്സിന് തീരെഴുതി തന്നിട്ടുള്ളതാണ്. ഈ ഞാനും ഇവനും ഈ നിൽക്കുന്ന സകലമാന കുട്ടികളും അത് നേരിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരോഹ്യ മോൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഈ ഏട്ടനില്ലയോ?
അവൻ പറയുന്ന കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി.
ഞാനെന്താ ചെയ്യേണ്ടത്?
ഉറച്ച തീരുമാനത്തോടെ അതിലധികം ആത്മവിശ്വാസത്തോടെ ആരോഹ്യ അവനോട് ചോദിച്ചു.
കണ്ടോ കണ്ടോ, ഇങ്ങനെ വേണം പെൺകുട്ടികളായ.
അപ്പൊ ഏട്ടന്റെ പൊന്നുമോള് ഓടിപ്പോയി ആ റോസാപ്പി ഇങ്ങനെ പിച്ചുകൊണ്ടുവന്നേ. എന്നിട്ട് ചേട്ടൻ ബാക്കി പറയാട്ടോ.
കണ്ണുകൾ കൂർപ്പിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകളോടെ ആരോ പറഞ്ഞു.
ആരോഹിക്ക് അവൻ മനഃപൂർവ്വം പണിയെടുക്കുകയാണെന്ന് മനസ്സിലായി. പഴയ കോളേജിൽ വെച്ച് നടന്ന പോലെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നെന്ന് അവൾക്ക് തോന്നി.
അളിയ, ഇവൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. മിക്കവാറും ഇവർ തമ്മിൽ പ്രേമത്തിലാവും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, ആദ്യമേ ഇടിയിട്ട് പിന്നെ കട്ട പ്രേമത്തിലാവുന്നത്.
പവൻ അജുവിന്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറഞ്ഞു.
എന്റെ പാവ, അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിനക്ക് പ്രേമം പോലെയൊക്കെ തോന്നിയോ? ബാക്കിയുള്ളവർ പണിയെന്താവുന്ന ആലോചിച്ച് തല വെക്കുമ്പോഴാ അവന്റെ പ്രേമം.
അജു പവനെ നോക്കി ചിരിച്ചു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ചെടിയിൽ നിന്ന് പിച്ച റോസാപ്പൂ പിടിച്ചുകൊണ്ട് അവൾ ആരവിനോട് ചോദിച്ചു. ചിരിയോടെ കൈകൾ രണ്ടും തുടയിലടിച്ചുകൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു.
എന്നോട് നീ ചെയ്തു വെച്ച് നോക്കിയ ഇതൊന്നുമല്ല, കൂടിയ മരുന്നാണ് തരേണ്ടത്. പക്ഷെ എൻ്റെ സാഹചര്യം നല്ലതല്ലാതായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ്. നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ.
അവൻ ആരും കേൾക്കാത്ത രീതിയിൽ അവളോട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു.
ആ അപ്പം മോളി പൂവ് വെച്ച് ചേട്ടനെയൊന്ന് പ്രപ്പോസ് ചെയ്തേ. നല്ല കിണ്ണം കാച്ചിയ പ്രപ്പോസലായിരിക്കണം, അത് കാണുമ്പോഴേ എനിക്ക് യെസ് പറയാൻ തോന്നണം.
ആരോ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടി. അവിടെ നിന്ന് പെൺകുട്ടികൾ അസൂയയോടെ ആരോഹിയെ നോക്കി. പക്ഷേ അവൾക്ക് മാത്രം യാതൊരു കൂസലും ഇല്ലായിരുന്നു. കാരണം അവൾ പ്രതീക്ഷിച്ചതും ഇതുതന്നെയായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി. റോസാപ്പൂ ഇരുകൈകളാൽ ഉയർത്തിപ്പിടിച്ചു. അല്ലയോ പ്രാണനാഥ, അങ്ങില്ലാത്ത എൻ്റെ ജീവിതം ഗ്രാമ്പു ഇല്ലാത്ത ബിരിയാണി പോലെയാണ്. അങ്ങില്ലെങ്കിൽ ഞാനില്ല പ്രാണനാഥ. അങ്ങ് വിഷം വിഴുങ്ങുമ്പോൾ കഴുത്തിൽ ഞെക്കി കൊല്ലാനായി, ശേ അല്ല കഴുത്തിൽ അമൃതി പിടിക്കാനായി അങ്ങയുടെ അർദ്ധാംഗിനിയായി എന്നെ കൂടെ കൂട്ടുമോ? അവൾ പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു. ആരോ തൻ്റെ ചിരി ഉള്ളിൽ തന്നെ ഒതുക്കി. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ പൂവ് വാങ്ങി. അല്ലയോ പ്രിയതമേ, എൻ്റെ കൈലാസത്തിൽ പിച്ചക്കാരികളെ ഞാൻ കയറ്റാറില്ല. മോള് വേറെ ഏതെങ്കിലും ശിവേട്ടനെ കണ്ടുപിടിക്കുക കേട്ടോ. ഐ ഹേറ്റ് യു. അവൻ ആ പൂവ് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വിജയഭാവത്തിൽ നടന്നു.
ഹലോ മിസ്റ്റർ,
കൈകുട്ടി ആരോഹി വിളിക്കുന്ന കേട്ട് അവൻ തിരിഞ്ഞു നോക്കി.
എന്താ?
അവൻ തൻ്റെ പുരികം ഉയർത്തി ചോദിച്ചു. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഓടി. അവിടുന്ന് മുകളിലെ പടികൾ കയറി രണ്ടാമത്തെ നിലയിലേക്ക് പോയി.
എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ താഴേക്ക് എടുത്തിയാടും.
താഴെ നിൽക്കുന്ന ആരവിനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി.
വളരെയധികം നല്ല കാര്യം, മോൾ ഒട്ടും താമസിയാതെ താഴേക്ക് ചാടിക്കോ. പിന്നെ നോക്കിയും കണ്ടൊക്കെ വേണം ചാടാൻ. തല ഈ കല്ലിൽ വല്ല ഇടിച്ചാലേ ചാവൂ, അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിയത്തേ ഉള്ളൂ.
അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
അതെ, പ്രേമം നിരസിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. നാളത്തെ പത്രത്തിന്റെ തലക്കെട്ട് ഇതായിരിക്കും. പ്രതിസ്ഥാനത്ത് നിന്നെ ചിരിച്ച ഫോട്ടോയും കാണുവാടാ കാലമാടാ. എന്റെ കൈയും കാലം ഒടിഞ്ഞാലും കുഴപ്പമില്ല, നിന്നെ കുറച്ചു ദിവസം ജയിലിൽ കിടത്തിയാ മതി.
അവളുടെ വാക്കുകൾ കേട്ട് ആരോ സ്തബ്ധനായി.
ആരവേ, ഇത് പണിപാളിയട്ടാ. വെളിയിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ കാട്ടുതീ പോലെ പടരും. പിന്നെ എന്താണ് നിന്റെ കുടുംബത്തിനുണ്ടാവുമെന്ന് ഞാൻ പറയാൻ തന്നെ അറിയാലോ. മര്യാദ കപ്പടിനെ താഴെ ഇറക്കാൻ നോക്ക്.
നിഖിൽ ആരവിനോട് പറഞ്ഞു.
നീ ഒന്ന് പോയേ, എനിക്കങ്ങ് വയ്യ. അവളുടെ മുമ്പിൽ ഞാൻ തോൽക്കാനോ? നോ വേ,
ഇതവളുടെ അടവാണ്. ആരോ അവളെ ദഹിപ്പിച്ച് നോക്കിയോണ്ട് നിഖിലിനോട് പറഞ്ഞു.
ഡാ, അത് എനിക്ക് നിനക്ക് ഈ നിൽക്കുന്ന സകല കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഇവൾക്കെങ്ങാൻ എന്തെങ്കിലും പറ്റിയാ നിനക്കായിരിക്കും പ്രശ്നം വരുന്നത്. അങ്കിളെങ്ങാൻ അറിഞ്ഞാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
അവൻ വീണ്ടും ആരവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ചേറെ നേരമായിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്നതിനാൽ ആരോഹി അവനൊന്നുകൂടെ ഭയപ്പെടുത്താനായി സ്ലാബിന്റെ മണ്ടക്ക് കയറി നിന്നു. അത് കണ്ടതും കുട്ടികളെല്ലാം അലക്കാൻ തുടങ്ങി.
എന്റെ ആരു, നീ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങ്,
അതുല്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ടെൻഷൻ കണ്ടപോലെ ആരോഹി അവളുടെ ഒരു കണ്ണടച്ച് കാണിച്ചു. മോനെ ആരവേ, നിന്റെ വായിൽ നിന്ന് ഐ ലവ് യു കേൾക്കാനുള്ള കൊതി കൊണ്ടല്ല, എനിക്കൊന്ന് ജയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ആരോഹി തന്റെ മനസ്സിൽ ആലോചിച്ചു.
ഡാ അളിയ, പ്രശ്നം സീരിയസ് ആണ്, എന്തെങ്കിലും ചെയ്യ്.
അജുവും പവനും ആരവിന്റെ അടുത്തേക്ക് എന്നു. ഇത് ഞാൻ സോൾവ് ചെയ്യാം, നിങ്ങൾ അവളെ അവിടെ തന്നെ നിർത്തണം. ആരോ കാര്യങ്ങൾ ആലോചിച്ചുറപ്പിച്ച പോലെ മുണ്ട് മുറുക്കി കുത്തിക്കൊണ്ട് മുമ്പോട്ട് നടന്നു.
പകയുടെ നെരിപ്പോടിലെരിയുന്ന പ്രതികാരദാഹിയായ മനസ്സുമായി ആരവും ആരോഹിയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും? കാത്തിരിക്കാം, അടുത്ത ഭാഗം നാളെ ഇതേ സമയം.